Thank you for listening to SBS Radio's Malayalam program. Listen to the full program on Thursdays at 8 p.m. and Sundays at 9 p.m. on SBS Radio 2 channel on your digital TV or SBS Your Language app on mobile phone.
ശ്രീമതി ദീപ മാത്യൂസ്, ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിനെങ്ങനെയൊക്കെ തയ്യാറെടുക്കണം എന്ന കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച നോക്കിയിരുന്നു. ഇന്നിപ്പോൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ, ഇന്റർവ്യൂ പാനലിന് മുന്നിൽ എത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. എന്തൊക്കെയാണ് പ്രധാനമായും ഇന്റർവ്യൂവിന് പോയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് കയറുന്നതിന് മുൻപോ ഇന്റർവ്യൂ സമയത്തോ ഇന്റർവ്യൂ കഴിയുമ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, അതൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ?
അപ്പം ദീജു, ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അറ്റ്ലീസ്റ്റ് 15 to 20 minutes നേരത്തെ ചെല്ലണം. ഒരിക്കലും ലേറ്റ് ആവോ ആ സമയത്തിനോ ചെല്ലാൻ പാടില്ല. പിന്നെ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ റിസപ്ഷനിസ്റ്റിനോട് റിപ്പോർട്ട് ചെയ്യുമ്പം നാച്ചുറലി നമ്മൾ നെർവസ് ആയിരിക്കും. പക്ഷെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്, അവിടെ ഇന്റർവ്യൂവിൻ്റെ പുറത്ത് നമ്മൾ മീറ്റ് ചെയ്യുന്നവരോടും വി ഷുഡ് ബി വെരി പൊളൈറ്റ്. എന്താന്ന് വെച്ചാൽ, പല പ്രാവശ്യം ഞാൻ പാനലിലിരിക്കുമ്പം ഇന്റർവ്യൂ കഴിയുമ്പോൾ ഞാൻ പുറത്ത് പോയി റിസപ്ഷനിസ്റ്റിനോട് ഫീഡ്ബാക്ക് ചോദിച്ചിട്ടുണ്ട്, ഇയാൾ എങ്ങനെ ഉണ്ടായിരുന്നു, നെർവസ് ആയിരുന്നോ, എങ്ങനെയാ നമ്മളോട് പെരുമാറിയ, റൂഡായിരുന്നോ, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ. അപ്പൊ ഇവൻ പല പ്രാവശ്യം നമ്മൾ വലിയ ഇത്രയും പ്രിപ്പയർ ചെയ്ത് നേരത്തെ ഉള്ള ട്രെയിൻ എടുത്ത് അല്ലെങ്കിൽ നേരത്തെ ഡ്രൈവ് ചെയ്ത് 15 minutes മുമ്പ് അവിടെ ചെന്നിരിക്കും, അവർ പറയും വി ആർ റണ്ണിങ് 30 minutes ലേറ്റ്. അപ്പൊ ഞാൻ പല പ്രാവശ്യം റിസപ്ഷനിസ്റ്റിനോട് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെ ഇയാൾ റിയാക്ട് ചെയ്തത്, ഇപ്പം വളരെ ഇംപേഷ്യന്റ് ആയിട്ട് കാണിച്ചോ, ആരഗൻസ് കാണിച്ചോ, അതൊക്കെ പലപ്പോഴും പാനൽസ് ചോദിക്കും. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാ. ലേറ്റ് ആയാൽ ലേറ്റ് ആയി, ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ പ്രീവിയസ് ഇന്റർവ്യൂ ചിലപ്പം ഇച്ചൂടെ ലോങ് ആയി പോയി കാണും. അപ്പൊ റിലാക്സ് ചെയ്ത് എത്രയും ഒക്കുന്നോ അത്രയും കാമായിട്ട് അവിടെ ഇരിക്കുക. പിന്നെ നമ്മളെ അകത്തോട്ട് വിളിക്കുമ്പം, നമ്മൾ ചെല്ലുമ്പം വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഷേക്ക് ഹാൻഡ് ചെയ്യുക. അതിനെപ്പറ്റി പേടിക്കേണ്ട കാര്യമേ ഇല്ല. അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മളും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് വളരെ ഫേമായിട്ട് ഷേക്ക് ഹാൻഡ് ചെയ്യുക. എന്താന്ന് വെച്ചാൽ അത് കാണിക്കുന്ന നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്, നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന്. പിന്നെ അവർ നമ്മളോട് ഇരിക്കാൻ പറയുന്നിടത്തേ ഇരിക്കാൻ പാടുള്ളൂ. നോർമലി ഞാൻ എപ്പോഴും പറയും പ്ലീസ് ടേക്ക് എ സീറ്റ് എന്ന് പറയുന്ന, വുഡ് യു ലൈക്ക് ടു സിറ്റ് ഹിയർ എന്ന് പറയുന്നിടം വരെ ഇരിക്കല്ല. അതിനൊരു 2-3 seconds വ്യത്യാസമേ ഉള്ളൂ. എന്താന്ന് വെച്ചാൽ നമ്മൾ റോങ് സ്പോട്ടിലായിരുന്നെങ്കിൽ പിന്നെ എഴുന്നേറ്റ് മാറേണ്ടി വരും. അപ്പൊ നമ്മളൊന്ന് ഫ്ലസ്റ്റേർഡ് ആയി പോയിച്ചിട്ട് നെർവസ് ആയി പോകും. പിന്നെ പല പ്രാവശ്യം അവർ ചോദിക്കും, വുഡ് യു ലൈക്ക് എ ഗ്ലാസ് ഓഫ് വാട്ടർ, ഡു യു വാണ്ട് എ കപ്പ് ഓഫ് ടീ ഓർ കോഫി എന്ന്. എന്റെ അഭിപ്രായത്തിൽ ഞാൻ എപ്പോഴും പറയുന്ന സേ നോ താങ്ക് യു. പക്ഷെ അതിന് അത് വെള്ളം എടുക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. പക്ഷെ എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ അവോയ്ഡ് ഇറ്റ്, ബിക്കോസ് നെർവസ്നെസ് ഉണ്ടോ, വെള്ളം താഴെ കളയവോ, അല്ലെങ്കിൽ ലിപ്സ്റ്റിക് അല്ല ഗ്ലാസ് അല്ലാവോ, ആ ഇഷ്യൂസ് ഒന്നും വരായിരിക്കാന്. പക്ഷെ അത് എൻറ്റയർലി അപ് ടു ദ കാൻഡിഡേറ്റ്. പിന്നെ ദീജു, ആൻസേഴ്സിൽ വളരെ ശ്രദ്ധിക്കേണ്ട പല സംഗതികളാണ്. ഒന്ന്, നമുക്ക് ഇപ്പം പാനലിൽ ചോദിക്കുന്ന ഒരു സംഗതി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആർഗ്യൂ ചെയ്യണ്ട, മിണ്ടാതിരുന്നാൽ മതി. അതൊരു വേഴ്സ് സംഗതിയാണ് നമുക്ക് ഇന്റർവ്യൂവിൽ ചെയ്യാവുന്ന. അവരായിട്ട് ഡിസഗ്രീ ചെയ്യുവോ ആർഗ്യൂ ചെയ്യുവോ, അവരെ അത്ര ഇഷ്ടമില്ലെങ്കിൽ ഡോണ്ട് അക്സെപ്റ്റ് ദ ജോബ് ഇഫ് യു ഗെറ്റ് ഇറ്റ്. പക്ഷെ ആർഗ്യൂ ചെയ്യാൻ പാടില്ല. രണ്ടാമത്, ഒരിക്കലും ഏത് സർക്കംസ്റ്റൻസസിലാണ് നമ്മൾ പ്രീവിയസ് എംപ്ലോയറിനെ വിട്ടെങ്കിലും ഒരിക്കലും പ്രീവിയസ് എംപ്ലോയറിനെ പറ്റി നെഗറ്റീവായിട്ട് പറയല്ല. എന്താന്ന് വെച്ചാല് പാനൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന, അയ്യോ ഈ ആള് ഫ്യൂച്ചറിൽ നമ്മളെ പറ്റി എന്തോ പറയുമെന്നുള്ള. പിന്നെ ഒരിക്കലും പ്രീവിയസ് എംപ്ലോയറിനെ പറ്റിയുള്ള പ്രൊഫഷണലോ പേഴ്സണൽ സീക്രറ്റ്സോ റിവീൽ ചെയ്യൽ. ഇപ്പൊ അവര് പല പ്രാവശ്യം അവർ ചോദിക്കും ഫ്യൂച്ചർ പ്ലാൻ എന്തായിരുന്നു ആ കമ്പനിയുടെ, അല്ലെങ്കിൽ ആ കമ്പനിക്ക് എത്ര കസ്റ്റമർ സർവീസ് കോൾസ് കിട്ടുമായിരുന്നു ഒരു ദിവസം. അപ്പൊ അത് വളരെ ടാക്ട്ഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്തിട്ട് ഒരിക്കലും ആ പ്രീവിയസ് എംപ്ലോയറിന്റെ പ്രൊഫഷണലോ പേഴ്സണലോ ഇൻഫർമേഷൻ അവർക്ക് കൊടുക്കല്ല.
സ്വാഭാവികമായിട്ടും ഇനി ഇന്റർവ്യൂവിനുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ മറുപടി പറയുമ്പോൾ, ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഘടന, ഒരു സ്ട്രക്ചർ ഇവിടെ ഓസ്ട്രേലിയയിൽ നമ്മൾ പിന്തുടരേണ്ട കാര്യമുണ്ടോ?
അപ്പൊ ദീജു, ഇതിന്റെ ഇഷ്യൂ എന്ന് വെച്ചാൽ, ഒന്നാമത് നമ്മളെ പറ്റിയുള്ള ഒരുപാട് ഇൻഫർമേഷൻ അവർക്ക് ഓൾറെഡി ഇന്റർനെറ്റിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞു. അപ്പം ദ ബെസ്റ്റ് ഓപ്ഷൻ ഇസ് ഓണസ്റ്റി. അപ്പം ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പം ഫാക്ച്വൽ ആയിട്ടുള്ള ആൻസേഴ്സ് കൊടുക്കുക. പക്ഷെ ഇവിടെ പല സിറ്റുവേഷൻസിലും ഞാൻ കാണുന്നത് അവർ ബിഹേവിയറൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പം ഗിവ് മീ ആൻ എക്സാമ്പിൾ ഓഫ് എ ടൈം വെൻ യു ഹാഡ് ടു ഡീൽ വിത്ത് 3 important tasks ആൻഡ് ഹൗ ഡിഡ് യു പ്രയോറിറ്റൈസ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ അതിൽ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ആൻസർ ചെയ്യാവുന്നതാണ് എക്സാമ്പിൾസ് പറഞ്ഞു. അപ്പൊ നിങ്ങൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ടായിരിക്കും ഇവിടെ പറയും സ്റ്റാർ അപ്രോച്ച് എടുക്കാൻ.
സ്റ്റാർ അപ്രോച്ച് അല്ലേ,
സ്റ്റാർ അപ്രോച്ച്, സിറ്റുവേഷൻ, ടാസ്ക്, ആക്ഷൻ, റിസൾട്ട്.
സിറ്റുവേഷൻ, ടാസ്ക്, ആക്ഷൻ, റിസൾട്ട്.
ഓക്കേ, അപ്പം ഒരു സംഗതി നമ്മൾ ചെയ്യേണ്ടത്, ഇത് വളരെ പ്രാക്ടീസ് ചെയ്താലേ നാച്ചുറൽ ആയിട്ട് ഈ സ്റ്റാർ അപ്രോച്ച് വരത്തുള്ളൂ. എന്താന്ന് വെച്ചാൽ അവിടെ ഇരുന്ന് നമുക്ക് ഓർക്കാനൊക്കത്തില്ല വാട്സ് ദി സിറ്റുവേഷൻ, വാട്സ് ദ ടാസ്ക്. അപ്പം നേരത്തെ തന്നെ പല സിറ്റുവേഷൻസ് യൂസ് ചെയ്ത് അത് പ്രാക്ടീസ് ചെയ്ത ഒരു ആ ഒരു ഫ്രെയിം ഓഫ് മൈൻഡിലായിരിക്കണം നമുക്ക് അങ്ങനെ ആൻസർ പറയാൻ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ, അപ്പം സിറ്റുവേഷൻ വിൽ ബി, വെൽ വെൻ ഐ കെയിം ഇൻ ടു വർക്ക് അറ്റ് നൈൻ, ബിജു ഞാനിത് ഇംഗ്ലീഷിൽ പറയാം,
എക്സാമ്പിൾ,
വെൻ ഐ കെയിം ഇൻ അറ്റ് 9 AM ഐ റിയലൈസ്ഡ് ദാറ്റ് I had a meeting at 10 AM. I had a report that I had to submit by 9:30. And I also had an urgent customer call with a major situation that had to be sorted out for the customer. അതാണ്
situation. Okay.
അപ്പോൾ task എന്തായിരുന്നു? You had to decide. So I had to decide which one of these three I'm going to complete first. പിന്നെ വരുന്നതാണ് action.
Okay.
Therefore, what I decided was that the customer was most important. And in my organization, the top priority is for customer satisfaction. Therefore, I quickly emailed my manager and let him know that I might be a little bit late in submitting the report. I organized for another person to attend the meeting on my behalf, and I spent an hour and a half sorting out the issue for my customer. And the result was that the customer was happy and my manager was also happy with the outcome.
Okay.
അപ്പം ഒരു സംഗതി നമ്മൾ ഡീവിയേറ്റ് ചെയ്തില്ല. എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു എക്സാമ്പിൾ ചോദിക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മൾ അങ്ങ് വാണ്ടർ ചെയ്ത് പോകും നമ്മുടെ ആൻസറിൽ. അപ്പം ഈ സ്റ്റാർ അപ്രോച്ച് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഫോക്കസ് ചെയ്ത് ഒരു എക്സാമ്പിളെ തന്നെ ഫോക്കസ് ചെയ്യാം. പിന്നെ രണ്ടാമത് നമ്മൾ ഇന്റർവ്യൂവറിനെ കാണിച്ചത്, What was important in my organization is customer service. ഇന്ന് വെച്ചാൽ നമ്മൾ എംപ്ലോയറിനെ കൺവിൻസ് ചെയ്യുന്നത് എന്റെ എംപ്ലോയറിന് എന്തോ ഏറ്റവും ഇഷ്ടം അതാ ഞാൻ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സട്ടിൽ മെസ്സേജ് കൂടെ നമ്മൾ കൊടുത്തു. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ സ്റ്റാർ അപ്രോച്ച് യൂസ് ചെയ്യാം. അല്ലാതെ ഉള്ള ഫാക്ച്വൽ ക്വസ്റ്റ്യൻസിൽ ഫാക്ച്വൽ ആയിട്ടുള്ള ആൻസേഴ്സ് കൊടുത്ത് നമ്മൾ റെസ്പോണ്ട് ചെയ്യുക. പിന്നെ അതുപോലെ ദീജു ഒരു സംഗതിയോടെ ശ്രദ്ധിക്കേണ്ടത്, നോർമലി നമ്മൾ അവിടെ ചെന്നിരിക്കുമ്പോൾ അവരൊരു ഒരു 5 മിനിറ്റ് നമുക്ക് ഒരു വലിയ ഇൻഫർമേഷൻ തരും, ഈ കമ്പനി ഇങ്ങനെ അതാ ഇതാ ഇന്ന സംഗതിയാ. അപ്പൊ നമ്മൾ പലപ്പോഴും നെർവസ് ആയിരിക്കുമ്പോൾ അത് നമ്മൾ കേൾക്കത്തില്ല. പക്ഷെ എത്രയോ ഒക്കുന്നോ അത് കേൾക്കാൻ ശ്രദ്ധിക്കണം. എന്താന്ന് വെച്ചാൽ അവർ ആ പറഞ്ഞ ഇൻഫർമേഷനിൽ നിന്ന് നമുക്ക് അവസാനം അവരോട് വല്ല ക്വസ്റ്റ്യൻസും ചോദിക്കാം. ബിക്കോസ് 99% ഇന്റർവ്യൂസ് ഇൻ ദ ലാസ്റ്റ് അവസാനം അവർ കൺക്ലൂഡ് ചെയ്യുന്ന ഇസ് ദെയർ എനിതിങ് യു വോണ്ട് ടു ആസ്ക് അസ്. അപ്പൊ എപ്പോഴും നമ്മൾ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് വേണം പോവാൻ.
ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് തന്നെയാണല്ലേ നല്ലത്? എപ്പോഴും
തീർച്ചയായിട്ടും ചോദിക്കണം. ചോദിച്ചില്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇംപ്രഷൻ ഒന്ന് നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല, രണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തില്ല, അല്ലെങ്കിൽ മൂന്ന് നമ്മൾ അവർ പറയുന്ന പല സംഗതികളും ശ്രദ്ധിച്ച് കേട്ടില്ല.
ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കേണ്ടത്?
ഒന്ന് നമുക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡെഫിനറ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോകേണ്ടത്, ആഫ്റ്റർ ദിസ് ഇന്റർവ്യൂ ഐ എം റിയലി എക്സൈറ്റഡ് അബൌട്ട് ദിസ് റോൾ, വെൻ വിൽ യു ലെറ്റ് മീ നോ ഓഫ് ദി ഔട്ട്കം ഓഫ് ദി ഇന്റർവ്യൂ. ഇനി അതോ അവർ ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചോദിക്കാവുന്ന സംഗതികളാണ്, കെൻ യു ടെൽ മീ വൈ ദിസ് പൊസിഷൻ ഹാസ് ബിക്കം വേക്കൻ്റ്. അപ്പൊ ഇത് പുതിയായിട്ട് ക്രിയേറ്റ് ചെയ്ത പൊസിഷനാണോ, അതോ അവര് പ്രീവിയസ് ആൾ റിസൈൻ ചെയ്ത് പോയിട്ടുള്ള പൊസിഷനാണോ, അല്ലെങ്കിൽ ആ ജോലിയിൽ ഉണ്ടായിരുന്ന ആൾക്ക് പ്രൊമോഷൻ കിട്ടിയതാണോ, അത് അവർക്ക് പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ മൂന്നാമത് ചോദിക്കേണ്ടത്, ഈ ഇതാ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ റീസെർച്ച് ചെയ്തെന്ന് കാണിക്കാൻ. അപ്പം ഈ ഓപ്പർച്യൂണിറ്റി നമുക്ക് പറയാം, ഐ റീഡ് ഓൺ യുവർ വെബ്സൈറ്റ് ദാറ്റ് ഇൻ ദ നെക്സ്റ്റ് 5 years യു ആർ പ്ലാനിങ് ടു ഡു I just had a question about it. ഇന്നും പറഞ്ഞു നമ്മൾ ആ റീസെർച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ എഴുതി വെക്കുക. വളരെ കോംപ്ലക്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കല്ലേ. എന്താന്ന് വെച്ചാൽ ഇന്റർവ്യൂസ് തന്നെ ചിലപ്പോൾ ഒരു ദിവസം 5 പേരെ ഇന്റർവ്യൂ ചെയ്യും. അത് അവർക്ക് തന്നെ ഒരു വലിയൊരു സ്ട്രെനസ് എക്സസൈസ്. അതിന്റെ കൂടെ നമ്മളുടെ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കല്ലേ. നമ്മൾ റീസെർച്ച് കാണിച്ചെന്നുള്ള ചെയ്തെന്ന് കാണിക്കാനായിട്ട് വല്ലതും
ചോദിക്കും.
അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അവർക്ക് കൊടുക്കാനുണ്ട്, നമുക്ക് ചാൻസ് കിട്ടിയില്ല, അപ്പൊ അവര് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാം, വെൽ നോട്ട് റിയലി, ഐ ഡോണ്ട് ഹാവ് എ ക്വസ്റ്റ്യൻ, ഹൗഎവർ ഐ'ഡ് ലൈക്ക് ടു ആഡ് സം മോർ ഇൻഫർമേഷൻ. എന്നിട്ട് പറയാം, ബിറ്റ്വീൻ മീ സെൻഡിങ് യു ദി ആപ്ലിക്കേഷൻ 2 weeks അഗോ ആൻഡ് നൗ ഐ ഹാവ് ഒബ്ടെയിൻഡ് എ സർട്ടിഫിക്കറ്റ് ഇൻ വാട്ട് എവർ നോ എന്ത് വന്നു വെച്ചാൽ. അപ്പൊ അതൊരു എക്സ്ട്രാ ഇൻഫർമേഷൻ കൊടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ട് യൂസ് ചെയ്യുക. എന്റെ ഒപ്പീനിയനിൽ ഒരിക്കലും ആ സമയത്ത് സാലറി ചോദിക്കാൻ പാടില്ല, ലീവ് ഇറ്റ് ടു ലേറ്റർ.
അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നത് പലപ്പോഴും പല ചോദ്യങ്ങളും ഈ പറഞ്ഞതുപോലെ ഫാക്ച്വൽ ചോദ്യങ്ങളായിരിക്കാം, നമുക്ക് അതിന്റെ ഉത്തരം അറിയില്ലായിരിക്കും, ഒട്ടും അറിയില്ലായിരിക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ ഉത്തരം പറയാനായി നമ്മൾ ശ്രമിക്കണമോ, ഉള്ള അറിവ് വെച്ച് പറയാൻ ശ്രമിക്കണമോ, അറിയില്ല എന്ന് പറയണമോ, ഏതായിരിക്കും നല്ലത്?
ബിജു, അത് വളരെ ഒരു ട്രിക്കി ഒരു സിറ്റുവേഷനാ. ഇപ്പം സത്യം പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പ്രൊഫഷണൽ റീസെർച്ച് എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാൻ പാടില്ല, എന്നാലും വന്നെന്നിരിക്കും. അപ്പം ബി ഓണസ്റ്റ്, ഒന്നാമത് അവരോട് ക്വസ്റ്റ്യൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറയുക. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ സമയം കിട്ടും ഒന്ന് തിങ്ക് ചെയ്യാൻ, ഒരു 10 seconds കൂടെ കിട്ടും. പിന്നെ അത് അഥവാ അത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ ഇല്ലെങ്കിൽ ഓണസ്റ്റ് ആയിട്ട് പറയുക, ഐ ഡോണ്ട് തിങ്ക് ഐ റിയലി നോ ദി ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ, ഡു യു മൈൻഡ് ഇഫ് ഐ ട്രൈ ടു ആൻസർ ഇറ്റ് ദ വേ ഐ നോ ഇറ്റ്. അവരോട് തന്നെ അങ്ങനെ ചോദിച്ചു. അപ്പം പറയുക, എനിക്കിത് അറിയത്തില്ല, പക്ഷെ എനിക്ക് അറിയാവുന്ന ഞാൻ പറയാൻ ട്രൈ
ചെയ്യാം.
ചിലപ്പോ അവർ പറയും ഇറ്റ്സ് എൻ ഇൻസിഗ്നിഫിക്കന്റ് ക്വസ്റ്റ്യൻ, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. അല്ലെങ്കിൽ അവർ പറയും പ്ലീസ് ഗോ അഹെഡ് ആൻഡ് ട്രൈ. അപ്പൊ അറ്റ്ലീസ്റ്റ് അവർക്ക് നമ്മൾ ആ ഓപ്പർച്യൂണിറ്റി കൊടുത്തു. നമ്മൾ വളരെ ടാക്ട്ഫുൾ ആയിട്ട് പറയുകയും ചെയ്തു, അയ്യോ എനിക്ക് ശരിക്കും ഇത് അറിയത്തില്ല, അങ്ങനെ അത് ആൻസർ ചെയ്യേണ്ടി. പക്ഷെ ഹോപ്ഫുള്ളി നമ്മുടെ റിസർച്ച് കൊണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ
വരത്തില്ല. തീർച്ചയായും. അപ്പോൾ എന്തായാലും ഈ ഇൻ്റർവ്യൂവിൻ്റെ ഒരു അവസാനം, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ കഴിയുമ്പോൾ ഒരു ഘട്ടം എന്ന് പറയുന്നത് റെഫറൻസ് ആണല്ലോ, ഇവിടുത്തെ ജോലികളുടെ അവസാനത്തെ ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ റെഫറൻസ് ചെക്ക് എന്നുള്ളതാണല്ലോ. അപ്പോൾ അതുകൂടി ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ, റെഫറീസിനെ കൊടുക്കുമ്പോൾ പലപ്പോഴും വിദേശത്തായിരിക്കും നമ്മുടെ റെഫറിമാരുള്ളത്, പുതുതായി വരുന്ന മൈഗ്രൻസ് ആണെങ്കിൽ. അപ്പോൾ അവരോട് ഇവിടുത്തെ രീതിയിൽ വളരെ വിശാലമായ റെഫറൻസ് നോട്ട്സ് തരാൻ പറഞ്ഞാൽ അവർക്ക് പലപ്പോഴും മടിയായിരിക്കും വിദേശത്തുള്ള മാനേജർമാർക്ക്. അതുപോലെ തന്നെ ഇവിടെ ചിലപ്പോൾ റെഫറീസ് ഉണ്ടാകില്ല. ഇത്തരം സിറ്റുവേഷൻസ് നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയും?
അതെ ദിജു, അത് വളരെ ശരിയാ. സത്യം പറഞ്ഞാൽ ഇവിടെ ഉള്ള ആൾക്കാർക്കൂടെ മടിയായി ഇത്രയും എലാബറേറ്റ് ഇൻഫർമേഷൻ കൊടുക്കാൻ റെഫറി ആയിട്ട്. പക്ഷേ ഇപ്പം ചില സ്പെഷ്യലി ഗവൺമെന്റ് ജോബ്സിനും ഹോസ്പിറ്റൽ ജോബ്സിനും ഒക്കെ അത് അത്യാവശ്യമാണ്, അത് അവർക്ക് ലീഗലി അവർക്ക് ആ ഇൻഫർമേഷൻ എടുത്തിരിക്കണം. അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്യാം, നമുക്ക് അവരോട് പറയാം എന്റെ മൈ റെഫറീസ് ഇൻ ദി മിഡിൽ ഈസ്റ്റ് ഓർ ഇൻ കാനഡ ഓർ ഇൻ ദി UK ഓർ ഇൻ ഇന്ത്യ. It may be a little bit difficult to contact them. May I suggest that you give them 2 to 3 days to respond or a week to respond on that?
Okay.
Randamada avarodu parayva, my ingana parayva, but since they are traveling pretty much all the time, if avaru travel in the boss anengil avare kittan polu paada, is it okay if they are not willing to answer the questions in writing, is it okay that you have a phone conversation with them? ഇന്നത്തെ റെഫറീസിനെ തന്നെ വിളിച്ച് നമ്മൾ പറയും, എപ്പോഴും ഒരു സംഗതി ശ്രദ്ധിക്കേണ്ടത്, റെഫറീസിനെ നമ്മൾ ഇപ്പൊ ഇന്റർവ്യൂവിൽ അവര് ക്യാൻ യു ഗിവ് അസ് യുവർ റെഫറീസ് എന്ന് ചോദിച്ചാൽ അവരെ അറിയിച്ചിരിക്കാൻ ഉടനെ,
എന്നുവെച്ചാൽ
അവർക്ക് ഒരു സർപ്രൈസ് ആവല്ലേ. അന്നേരം അവരോട് പറയുക, ഇത് ഇവിടുത്തെ സിറ്റുവേഷൻ ഇതാ, ഇതാണ് സിറ്റുവേഷൻ. അപ്പൊ നമുക്ക് ആ നമ്മുടെ റെഫറീസ് തന്നെ അറിയാം, അവർ തരുവോ ഇല്ലയോ, അവർ പറയുകയോ ഒരു വലിയ പ്രയാസമാണല്ലോ എന്ന് വല്ലതും പറയുവാണെങ്കിൽ നമ്മൾ ആ റെഫറീസിന്റെ പേര് കൊടുക്കുമ്പോൾ ഇതൊന്ന് ഇന്റിമേറ്റ് ചെയ്യുക. ഇപ്പൊ അഥവാ അവർ റിട്ടേൺ റെഫറൻസ് തന്നില്ലെങ്കിൽ വെർബൽ ആയിട്ടുള്ള ആൻസേഴ്സ് മതിയോ എന്നൊന്ന് ചോദിക്കുക.
ഓക്കെ, ജനറൽ ആയിട്ട് ഒരു കാര്യം കൂടി അതിനകത്തുള്ളത്, റെഫറീസിനോട് സാധാരണ എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും എംപ്ലോയീസ് ചോദിക്കുന്നത്?
അത് വളരെ ഇൻഡസ്ട്രി ബേസ്ഡ് ആയിരിക്കും ദിജു. ഇപ്പം ഇപ്പൊ ഹെൽത്ത് സർവീസസിലോ അല്ലെങ്കിൽ ഇങ്ങനെ ചിൽഡ്രൻ സർവീസസിലോ ഒക്കെ ഉള്ളതാണെങ്കിൽ അവരിങ്ങനെ വളരെ പേഴ്സണലായിട്ടുള്ള ക്യാരക്ടർ ട്രേറ്റ്സ് ചോദിക്കുന്നിരിക്കും. അല്ലാത്ത റെഫറീസിനോട് പൊതുവെ ഒരു സംഗതി വളരെ ആൾക്കാർ ചോദിക്കുന്നതാണ്, ടീം വർക്ക്, ടീം ഫിറ്റ്, കൾച്ചറൽ ഫിറ്റ്. ഈ ആൾ നമ്മുടെ ഓർഗനൈസേഷനിൽ വില്ലിംഗ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുമോ, പുള്ളിക്കാരൻ്റെ അപ്രോച്ച് എങ്ങനെയാ, ടീമിൽ വർക്ക് ചെയ്യാൻ റെഡിയാണോ, അതൊക്കെയാണ് അവർക്ക് അറിയേണ്ടത്. അപ്പൊ നമുക്ക് ഒരു സംഗതി ചെയ്യാവുന്നത്, ഞാൻ എപ്പോഴും പറയും നമ്മളെ റെഫറീസിന് നമ്മുടെ ആപ്ലിക്കേഷനും ആ പൊസിഷന്റെ ഇൻഫർമേഷനും അയച്ചു കൊടുക്കണം. അപ്പം ഫോർ എക്സാമ്പിൾ ഇന്ത്യയിലോ ഡൽഹിയിലോ കേരളയിലോ വിളിച്ച് പറയുക, ഇനി എന്റെ ഇന്റർവ്യൂ കഴിഞ്ഞു, മേ ബി യു മൈറ്റ് ബി കോൺടാക്ടഡ് ആസ് മൈ റെഫറി എന്ന് പറഞ്ഞിട്ട് അവരോട് പറയുക, ഞാൻ എന്റെ ആപ്ലിക്കേഷനും ഏത് ജോലിയാന്നുള്ളതും അയച്ചു തരാമെന്ന്. അപ്പം ഞാനൊരു റെഫറി ആയിട്ടുള്ള സമയത്ത് ഞാൻ ആ ഇൻഫർമേഷൻ വായിച്ചാൽ തന്നെ എനിക്കറിയാം എങ്ങനെ റെസ്പോണ്ട് ചെയ്യേണ്ടിയെന്ന്. അപ്പൊ നമുക്ക് ഏറ്റവും ചെയ്യാവുന്ന, നമ്മൾ നമ്മുടെ റെഫറീസിനെ തന്നെ പ്രിപ്പയർ ചെയ്യുക ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ.
ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം, തിരിച്ച് വീട്ടിലെത്തിയ ശേഷം മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇതിൽ ഫോളോ അപ്പ് ചെയ്യേണ്ട ഒരു കാര്യം കൂടി ഉണ്ടോ?
ചെയ്യേണ്ട ആവശ്യമില്ല ദീജു, പക്ഷെ ഒരു നല്ല സംഗതി ചെയ്യാവുന്ന, നമ്മളൊരു താങ്ക് യു നോട്ട് അയക്കും എംപ്ലോയറിന്. താങ്ക് യു ഫോർ ദി ഓപ്പർച്യൂണിറ്റി ടു മീറ്റ് യു ആൻഡ് ടോക്ക് ടു യു ആൻഡ് ഫോർ ദി ഇന്റർവ്യൂ എന്ന് പറഞ്ഞു ജസ്റ്റ് ഒരു ഷോർട്ട് ബ്രീഫ് താങ്ക് യു നോട്ട് ഇമെയിലിൽ കൂടെ അയക്കുന്നത് വളരെ നല്ല.
തീർച്ചയായും, എന്തായാലും ഇന്റർവ്യൂ എന്ന ജോലി കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പകളിൽ ഒന്നിനെ കുറിച്ചാണ് നമ്മൾ വിശദീകരിച്ചത്. ശ്രോതാക്കൾക്കെല്ലാം വളരെയധികം ഉപകാരപ്രദമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. എന്തായാലും വളരെയധികം നന്ദി ശ്രീമതി ദീപ മാത്യൂസ്, ഇത്രയും കഴിഞ്ഞ 4 എപ്പിസോഡുകളിലായി ഇത്രയധികം കാര്യങ്ങൾ ജോലിക്ക് അപേക്ഷിക്കുന്ന സംബന്ധിച്ചും ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്ന സംബന്ധിച്ചും വിശദീകരിച്ചതിന്.
താങ്ക് യു ദീജു, ആൻഡ് ഐ വിഷ് ഓൾ ഔർ ലിസണേഴ്സ് ദി വെരി ബെസ്റ്റ് ഇൻ യുവർ ജോബ് സെർച്ച്.
Thank you for listening to SBS Radio's Malayalam program. Listen to the full program on Thursdays at 8 p.m. and Sundays at 9 p.m. on SBS Radio 2 channel on your digital TV or SBS Your Language app on mobile.